ദൈവത്തിന് മഹത്വം. ഇന്ന് നവംബർ മാസം 14-ാം തീയതി. ദൈവവചന ധ്യാനത്തിനായി പഴയ നിയമത്തിൽ നിന്നും യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം 7 മുതൽ 9 വരെയുള്ള അധ്യായങ്ങളും പുതിയ നിയമത്തിൽ നിന്നും എബ്രായർക്ക് എഴുതിയ ലേഖനം 10-ാം അധ്യായം 24 മുതൽ 39 വരെയുള്ള വാക്യങ്ങളും വായിക്കുന്നു. യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായത് എന്തെന്നാൽ, മനുഷ്യപുത്ര, യഹോവയായ കർത്താവ് ഇസ്രയേൽ ദേശത്തോട് ഇപ്രകാരം അരുളി ചെയ്യുന്നു, അവസാനം ദേശത്തിന്റെ 4 ഭാഗത്തും അവസാനം വന്നിരിക്കുന്നു. ഇപ്പോൾ നിനക്ക് അവസാനം വന്നിരിക്കുന്നു. ഞാൻ എന്റെ കോപം നിന്റെ മേലയച്ച് നിന്റെ നടപ്പിന് തക്കവണ്ണം നിന്നെ ന്യായം വിധിച്ച് നിന്റെ സകല മ്ലേച്ഛതകൾക്കും നിന്നോട് പകരം ചെയ്യും. എന്റെ കണ്ണ് നിന്നെ ആദരിക്കാതെയും ഞാൻ കരുണ കാണിക്കാതെയും നിന്റെ നടപ്പിന് തക്കവണ്ണം നിന്നോട് പകരം ചെയ്യും. നിന്റെ മ്ലേച്ഛതകൾ നിന്റെ നടുവിൽ വെളിപ്പെട്ടു വരും. ഞാൻ യഹോവ എന്ന് നിങ്ങൾ അറിയും. യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഒരനർത്ഥം ഇതാ വരുന്നു, അവസാനം വന്നിരിക്കുന്നു, അവസാനം വന്നിരിക്കുന്നു, അത് നിന്റെ നേരെ ഉണർന്നു വരുന്നു. ഇതാ അത് വരുന്നു. ദേശനിവാസിയെ, ആപത്ത് നിനക്ക് വന്നിരിക്കുന്നു. കാലമായി, നാളടുത്തു. മലകളിൽ ആർപ്പുവിളി സന്തോഷത്തിന്റെ ആർപ്പുവിളിയല്ല. ഇപ്പോൾ ഞാൻ വേഗത്തിൽ എന്റെ ക്രോധം നിന്റെ മേൽ പകർന്ന് എന്റെ കോപം നിന്നിൽ നിവർത്തിക്കും. ഞാൻ നിന്റെ നടപ്പിന് തക്കവണ്ണം നിന്നെ ന്യായം വിധിച്ച് നിന്റെ സകല മ്ലേച്ഛതകൾക്കും നിന്നോട് പകരം ചെയ്യും. എന്റെ കണ്ണ് ആദരിക്കാതെയും ഞാൻ കരുണ കാണിക്കാതെയും നിന്റെ നടപ്പിന് തക്കവണ്ണം ഞാൻ നിന്നോട് പകരം ചെയ്യും. നിന്റെ മ്ലേച്ഛതകൾ നിന്റെ നടുവിൽ വെളിപ്പെട്ടു വരും. യഹോവയായ ഞാനാകുന്നു ദണ്ണിപ്പിക്കുന്നത് എന്ന് നിങ്ങൾ അറിയും. ഇതാ നാൾ, ഇതാ അത് വരുന്നു. നിന്റെ ആപത്ത് പുറപ്പെട്ടിരിക്കുന്നു. വടി പൂത്ത് അഹങ്കാരം തളിർത്തിരിക്കുന്നു. സാഹസം ദുഷ്ടതയുടെ വടിയായിട്ട് വളർന്നിരിക്കുന്നു. അവരിലോ, അവരുടെ കോലാഹലത്തിലോ, അവരുടെ സമ്പത്തിലോ ഒന്നും ശേഷിക്കയില്ല. അവരെക്കുറിച്ച് വിലാപം ഉണ്ടാകുകയുമില്ല. കാലം വന്നിരിക്കുന്നു, നാളടുത്തിരിക്കുന്നു. അതിന്റെ സകല കോലാഹലത്തിന്മേലും ക്രോധം വന്നിരിക്കിയാൽ വാങ്ങുന്നവൻ സന്തോഷിക്കുകയും വിൽക്കുന്നവൻ ദുഃഖിക്കുകയും വേണ്ട. അവർ ജീവിച്ചിരുന്നാലും വിൽക്കുന്നവന് വിറ്റത് മടക്കി കിട്ടുകയില്ല. ദർശനം അതിന്റെ സകല കോലാഹലത്തെയും കുറിച്ചുള്ളതാകുന്നു. ആരും മടങ്ങി വരികയില്ല. അകൃത്യത്തിൽ ജീവിതം കഴിക്കുന്ന ഒരുത്തിനും ശക്തി പ്രാപിക്കയില്ല. അവർ കാഹളം ഊതി സകലവും ഒരുക്കുന്നു. എന്നാൽ എന്റെ ക്രോധം അതിന്റെ സകല കോലാഹലത്തിന്മേലും വന്നിരിക്കിയാൽ ആരും യുദ്ധത്തിന് പോകുന്നില്ല. പുറത്തു വാൾ, അകത്ത് മഹാമാരിയും ക്ഷാമവും. വയലിൽ ഇരിക്കുന്നവൻ വാൾ കൊണ്ട് മരിക്കും. പട്ടണത്തിൽ ഇരിക്കുന്നവൻ ക്ഷാമത്തിനും മഹാമാരിക്കും ഇരയായിത്തീരും. എന്നാൽ അവരിൽ വെച്ച് ചാടിപ്പോകുന്നവൻ ചാടിപ്പോകുകയും ഓരോരുത്തരും താൻ താന്റെ അകൃത്യത്തെക്കുറിച്ച് താഴ്വരകളിലെ പ്രാവുകളെ പോലെ മലകളിൽ ഇരുന്ന് കുറുകുകയും ചെയ്യും. എല്ലാ കൈകളും തളരും, എല്ലാ മുഴങ്കാലുകളും വെള്ളം പോലെ ഒഴുകും. അവർ രട്ടൊടുക്കും, ഭീതി അവരെ മൂടും. സകല മുഖങ്ങളിലും ലജ്ജയും എല്ലാ തലകളിലും കഷണ്ടിയും ഉണ്ടായിരിക്കും. അവർ തങ്ങളുടെ വെള്ളി വീഥികളിൽ എറിഞ്ഞു കളയും. പൊന്ന് അവർക്ക് മലമായി തോന്നും. അവരുടെ വെള്ളിക്കും പൊന്നിനും യഹോവയുടെ കോപ ദിവസത്തിൽ അവരെ വിടുവിപ്പാൻ കഴിയുകയില്ല. അതിനാൽ അവരുടെ വിശപ്പടങ്ങുകയില്ല, അവരുടെ വയറ് നിറയുകയുമില്ല. അത് അവർക്ക് അകൃത്യഹേതു ആയിരുന്നുവല്ലോ. അതുകൊണ്ട് ആഭരണങ്ങളുടെ ഭംഗി അവർ ഡംഭത്തിനായി പ്രയോഗിച്ചു. അതുകൊണ്ട് അവർ തങ്ങൾക്ക് മ്ലേച്ഛ വിഗ്രഹങ്ങളെയും മലിനബിംബങ്ങളെയും ഉണ്ടാക്കി. ആകയാൽ അത് അവർക്ക് മലമാക്കിയിരിക്കുന്നു. ഞാനത് അന്യന്മാരുടെ കയ്യിൽ കവർച്ചയായും ഭൂമിയിലെ ദുഷ്ടന്മാർക്ക് കൊള്ളയായും കൊടുക്കും. അവർ അത് അശുദ്ധമാക്കും. ഞാൻ എന്റെ മുഖം അവരിൽ നിന്ന് തിരിക്കും. അവർ എന്റെ വിധിയെ അശുദ്ധമാക്കും. കവർച്ചക്കാർ അതിനകത്ത് കടന്ന് അതിനെ അശുദ്ധമാക്കും. ദേശം രക്തപാതകം കൊണ്ടും നഗരം സാഹസം കൊണ്ടും നിറഞ്ഞിരിക്കിയാൽ നീ ഒരു ചങ്ങല ഉണ്ടാക്കുക. ഞാൻ ജാതികൾ അതിദുഷ്ടന്മാരായവരെ വരുത്തും. അവർ അവരുടെ വീടുകളെ കൈവശമാക്കും. ഞാൻ ബലവാന്മാരുടെ പ്രതാപം ഇല്ലാതെയാക്കും. അവരുടെ വിശുദ്ധ സ്ഥലങ്ങൾ അശുദ്ധമായിത്തീരും. നാശം വരുന്നു. അവർ സമാധാനം അന്വേഷിക്കും, എന്നാൽ അതില്ലാതിരിക്കും. അപകടത്തിന്മേൽ അപകടവും ശ്രുതിമേൽ ശ്രുതിയും വന്നുകൊണ്ടിരിക്കും. അവർ പ്രവാചകനോട് ദർശനം അന്വേഷിക്കും, എന്നാൽ പുരോഹിതന്റെ പക്കൽ നിന്ന് ഉപദേശവും മൂപ്പന്മാരുടെ പക്കൽ നിന്ന് ആലോചനയും പോയി പോകും. രാജാവ് ദുഃഖിക്കും, പ്രഭു സ്തംഭനം ധരിക്കും, ദേശത്തെ ജനത്തിന്റെ കൈകൾ വിറയ്ക്കും. ഞാൻ അവരുടെ നടപ്പിന് തക്കവണ്ണം അവരോട് പകരം ചെയ്യും. അവർക്ക് ന്യായമായതുപോലെ അവരെ വിധിക്കും. ഞാൻ യഹോവ എന്ന് അവർ അറിയും. യെഹെസ്കേൽ 8-ാം അധ്യായം. 6-ാം ആണ്ട് 6-ാം മാസം 5-ാം തീയതി ഞാൻ വീട്ടിലിരിക്കുകയും യഹൂദാമൂപ്പന്മാർ എന്റെ മുമ്പിലിരിക്കുകയും ചെയ്തപ്പോൾ അവിടെ യഹോവയായ കർത്താവിന്റെ കൈ എന്റെ മേൽ വന്നു. അപ്പോൾ ഞാൻ മനുഷ്യ സാദൃശ്യത്തിൽ ഒരു രൂപം കണ്ടു. അവന്റെ അര മുതൽ കീഴോട്ട് തീപോലെയും അര മുതൽ മേലോട്ട് ശുക്ലസ്വർണത്തിന്റെ പ്രഭ പോലെയുമായിരുന്നു. അവൻ കൈപോലെ ഒന്ന് നീട്ടി എന്നെ തലമുടിക്ക് പിടിച്ചു. ആത്മാവ് എന്നെ ഭൂമിയുടെയും ആകാശത്തിന്റെയും മധ്യ ഉയർത്തി ദിവ്യ ദർശനങ്ങളിൽ യെരുശലേമിൽ വടക്കോട്ടുള്ള അകത്തെ വാതിൽക്കൽ കൊണ്ടുചെന്നു. അവിടെ തീഷ്ണത ജനിപ്പിക്കുന്ന തീഷ്ണതാബിംബത്തിന്റെ ഇരിപ്പിടം ഉണ്ടായിരുന്നു. അവിടെ ഞാൻ സമഭൂമിയിൽ കണ്ട ദർശനം പോലെ ഇസ്രയേലിന്റെ ദൈവത്തിന്റെ മഹത്വം ഉണ്ടായിരുന്നു. അവൻ എന്നോട്, മനുഷ്യപുത്ര, തലപൊക്കി വടക്കോട്ട് നോക്കുക എന്ന് കൽപ്പിച്ചു. ഞാൻ തലപൊക്കി വടക്കോട്ട് നോക്കി. യാഗപീഠത്തിന്റെ വാതിലിന് വടക്കോട്ട് പ്രവേശനത്തിങ്കിൽ തന്നെ ആ തീഷ്ണതാബിംബത്തെ കണ്ടു. അവൻ എന്നോട്, മനുഷ്യപുത്ര, അവർ ചെയ്യുന്നത് ഞാൻ എന്റെ വിശുദ്ധ മന്ദിരം വിട്ടു പോകേണ്ടതിന് ഇസ്രായേൽ ഗ്രഹം ഇവിടെ ചെയ്യുന്ന മഹാമ്ലേച്ഛതകൾ തന്നെ. നീ കാണുന്നുവോ? ഇതിലും വലിയ മ്ലേച്ഛതകളെ നീ കാണും എന്ന് അരുളി ചെയ്തു. അവൻ എന്നെ പ്രാകാരത്തിന്റെ വാതിക്കൽ കൊണ്ടുപോയി. ഞാൻ നോക്കിയപ്പോൾ ചുവരിൽ ഒരു ദ്വാരം കണ്ടു. അവൻ എന്നോട്, മനുഷ്യപുത്ര, ചുവർ കുത്തി തുരക്കുക എന്ന് പറഞ്ഞു. ഞാൻ ചുവർ കുത്തി തുരന്നാറെ ഒരു വാതിൽ കണ്ടു. അവൻ എന്നോട്, അകത്ത് ചെന്ന് അവർ അവിടെ ചെയ്യുന്ന വല്ലാത്ത മ്ലേച്ഛതകളെ നോക്കുക എന്ന് കൽപ്പിച്ചു. അങ്ങനെ ഞാൻ അകത്ത് ചെന്നു. വെറുപ്പായുള്ള ഓരോ തരം ഇഴജാതികളെയും മൃഗങ്ങളെയും ഇസ്രായേൽ ഗ്രഹത്തിന്റെ സകല വിഗ്രഹങ്ങളെയും ചുറ്റും ചുവരന്മേൽ വെച്ചിരിക്കുന്നത് കണ്ടു. അവയുടെ മുമ്പിൽ ഇസ്രായേൽ ഗ്രഹത്തിന്റെ മൂപ്പന്മാരിൽ 70 പേരും ഷാഫാന്റെ മകനായ യെയസന്യാവു അവരുടെ നടുവിലും ഓരോരുത്തൻ കയ്യിൽ ധൂപകലശം പിടിച്ചുകൊണ്ട് നിന്നു. ധൂപകലശത്തിന്റെ വാസന പൊങ്ങിക്കൊണ്ടിരുന്നു. അപ്പോൾ അവൻ എന്നോട്, മനുഷ്യപുത്ര, ഇസ്രായേൽ ഗ്രഹത്തിന്റെ മൂപ്പന്മാർ ഇരട്ടത്ത് ഓരോരുത്തൻ താന്താന്റെ ബിംബങ്ങളുടെ അറകളിൽ ചെയ്യുന്നത് നീ കാണുന്നുവോ? യഹോവ നമ്മെ കാണുന്നില്ല, യഹോവ ദേശത്ത് വിട്ടുപോയിരിക്കുന്നു എന്ന് അവർ പറയുന്നു എന്ന് അരുളി ചെയ്തു. അവർ ഇതിലും വലിയ മ്ലേച്ഛതകളെ ചെയ്യുന്നത് നീ കാണും എന്ന് അവൻ എന്നോട് അരുളി ചെയ്തു. അവൻ എന്നെ യഹോവയുടെ ആലയത്തിൽ വടക്കോട്ടുള്ള വാതിലിന്റെ പ്രവേശനത്തിങ്കിൽ കൊണ്ടുപോയി. അവിടെ സ്ത്രീകൾ തമ്മൂസിനെ കുറിച്ച് കരഞ്ഞും കൊണ്ട് ഇരിക്കുന്നത് ഞാൻ കണ്ടു. അവൻ എന്നോട്, മനുഷ്യപുത്ര, നീ കാണുന്നുവോ? ഇതിലും വലിയ മ്ലേച്ഛതകളെ ഇനിയും കാണും എന്ന് അരുളി ചെയ്തു. അവൻ എന്നെ യഹോവയുടെ ആലയത്തിന്റെ അകത്തെ പ്രകാരത്തിൽ കൊണ്ടുപോയി. യഹോവയുടെ മന്ദിരത്തിന്റെ വാതിൽക്കൽ മണ്ഡപത്തിനും യാഗപീഠത്തിനും നടുവേ ഏകദേശം 25 പുരുഷന്മാർ തങ്ങളുടെ മുതുക് യഹോവയുടെ മന്ദിരത്തിന് നേരെയും മുഖം കിഴക്കോട്ടും തിരിച്ചുകൊണ്ട് നിന്നിരുന്നു. അവർ കിഴക്കോട്ട് നോക്കി സൂര്യനെ നമസ്കരിക്കുകയായിരുന്നു. അപ്പോൾ അവൻ എന്നോട്, മനുഷ്യപുത്ര, നീ കാണുന്നുവോ? യഹൂദാഗ്രഹം ഇവിടെ ചെയ്യുന്ന മ്ലേച്ഛതകൾ പോരാഞ്ഞിട്ടോ അവർ എന്നെ അധികമധികം കോപിപ്പിപ്പാൻ പ്രദേശത്തെ സാഹസം കൊണ്ട് നിറയ്ക്കുന്നത്? കണ്ടില്ലേ അവർ ചുള്ളി മൂക്കിന് തൊടുവിക്കുന്നത്? ആകയാൽ ഞാനും ക്രോധത്തോടെ പ്രവർത്തിക്കും. എന്റെ കണ്ണ് ആദരിക്കുകയില്ല, ഞാൻ കരുണ കാണിക്കുകയുമില്ല. അവർ അത്യുച്ചത്തിൽ എന്നോട് നിലവിളിച്ചാലും ഞാൻ അപേക്ഷ കേൾക്കുകയില്ല എന്ന് അരുളി ചെയ്തു. യെഹെസ്കേൽ 9:1. അനന്തരം ഞാൻ കേൾക്കെ അവൻ അത്യുച്ചത്തിൽ വിളിച്ച് നഗരത്തിന്റെ സന്ദർശനങ്ങളെ അടുത്തു വരുമാറാക്കുവിൻ, ഓരോരുത്തരും നാശകരമായ ആയുധം കയ്യിലെടുക്കട്ടെ എന്ന് കൽപ്പിച്ചു. അപ്പോൾ 6 പുരുഷന്മാർ ഓരോരുത്തരും വെൺമഴു കയ്യിലെടുത്തുകൊണ്ട് വടക്കോട്ടുള്ള മേലത്തെ പടിവാതിലിന്റെ വഴിയായി വന്നു. അവരുടെ നടുവിൽ ക്ഷണവസ്ത്രം ധരിച്ച് അരയിൽ എഴുത്തുകാരന്റെ മഷിക്കുപ്പിയുമായി ഒരുത്തനുണ്ടായിരുന്നു. അവർ അകത്ത് ചെന്ന് താമ്രയാഗപീഠത്തിന്റെ അരികെ നിന്നു. ഇസ്രയേലിന്റെ ദൈവത്തിന്റെ മഹത്വം അത് ഇരുന്നിരുന്ന കെരൂബിന്മേൽ നിന്ന് ആലയത്തിന്റെ ഉമ്മരപ്പടിക്കൽ വന്നിരുന്നു. പിന്നെ അവൻ ക്ഷണവസ്ത്രം ധരിച്ച് അരയിൽ എഴുത്തുകാരന്റെ മഷിക്കുപ്പിയുമായി നിന്നിരുന്ന പുരുഷനെ വിളിച്ചു. അവനോട്, യഹോവ, നീ നഗരത്തിന്റെ നടുവിൽ യെരുശലേമിന്റെ നടുവിൽ കൂടി ചെന്ന് അതിൽ നടക്കുന്ന സകല മ്ലേച്ഛതകളും നിമിത്തം നെടുവീർപ്പിട്ട് കരയുന്ന പുരുഷന്മാരുടെ നെറ്റികളിൽ ഒരു അടയാളം ഇടുക എന്ന് കൽപ്പിച്ചു. മറ്റവരോട് ഞാൻ കേൾക്കെ അവൻ, നിങ്ങൾ അവന്റെ പിന്നാലെ നഗരത്തിൽ കൂടി ചെന്ന് വെട്ടുവീൻ. നിങ്ങളുടെ കണ്ണിന് ആദരവ് തോന്നരുത്, നിങ്ങൾ കരുണ കാണിക്കുകയും അരുത്. വൃദ്ധന്മാരെയും യവനക്കാരെയും കന്യകമാരെയും പൈതങ്ങളെയും സ്ത്രീകളെയും കൊന്നുകളവിൻ. എന്നാൽ അടയാളമുള്ള ഒരുത്തിനെയും തുടരുത്, എന്റെ വിശുദ്ധ മന്ദിരത്തിൽ തന്നെ തുടങ്ങുവീൻ എന്ന് കൽപ്പിച്ചു. അങ്ങനെ അവർ ആലയത്തിന് മുമ്പിലുണ്ടായിരുന്ന മൂപ്പന്മാരുടെ ഇടയിൽ തുടങ്ങി. അവൻ അവരോട്, നിങ്ങൾ ആലയത്തെ അശുദ്ധമാക്കി പ്രാകാരങ്ങളെ നിഹതന്മാരെ കൊണ്ട് നിറപ്പീൻ, പുറപ്പെടുവീൻ എന്ന് കൽപ്പിച്ചു. അങ്ങനെ അവർ പുറപ്പെട്ടു. നഗരത്തിൽ സംഹാരം നടത്തി അവരെ കൊന്നുകളഞ്ഞ ശേഷം ഞാൻ മാത്രം ശേഷിച്ചു. ഞാൻ കവിണ്ണു വീണു. അയ്യോ, യഹോവയായ കർത്താവേ, യെരുശലേമിന്മേൽ നിന്റെ ക്രോപം പകരുന്നതിനാൽ ഇസ്രയേലിൽ ശേഷിപ്പുള്ളവരെയൊക്കെയും സംഹരിക്കുമോ എന്ന് നിലവിളിച്ചു പറഞ്ഞു. അതിനവൻ എന്നോട്, ഇസ്രയേൽ ഗ്രഹത്തിന്റെയും യഹൂദാഗ്രഹത്തിന്റെയും അകൃത്യം ഏറ്റവും വലുതായിരിക്കുന്നു. ദേശം രക്തപാതകം കൊണ്ടും നഗരം അന്യായം കൊണ്ടും നിറഞ്ഞിരിക്കുന്നു. യഹോവ ദേശത്തെ വിട്ടുപോയിരിക്കുന്നു. യഹോവ കാണുന്നില്ല എന്ന് അവർ പറയുന്നുവല്ലോ. ഞാനോ എന്റെ കണ്ണിന് ആദരവ് തോന്നാതെയും ഞാൻ കരുണ കാണിക്കാതെയും അവരുടെ നടപ്പിന് തക്കവണ്ണം അവരുടെ തലമേൽ പകരം കൊടുക്കും എന്നരുളി ചെയ്തു. ക്ഷണവസ്ത്രം ധരിച്ച് അരയിൽ മഷിക്കുപ്പിയുമായുള്ള പുരുഷൻ എന്നോട് കൽപ്പിച്ചതുപോലെ ഞാൻ ചെയ്തിരിക്കുന്നു എന്ന് വസ്തുത ബോധിപ്പിച്ചു. എബ്രായർക്ക് എഴുതിയ ലേഖനം 10:24-39 വരെയുള്ള വാക്യങ്ങൾ. ചിലർ ചെയ്യുന്നത് പോലെ നമ്മുടെ സഭായോഗങ്ങളെ ഉപേക്ഷിക്കാതെ തമ്മിൽ പ്രബോധിപ്പിച്ചുകൊണ്ട് സ്നേഹത്തിനും സൽപ്രവൃത്തികൾക്കും ഉത്സാഹം വർദ്ധിപ്പിക്കാൻ അന്യോന്യം സൂക്ഷിച്ചുകൊള്ളുക. നാൾ സമീപിക്കുന്നു എന്ന് കാണും തോറും അത് അധികമധികമായി ചെയ്യേണ്ടതാകുന്നു. സത്യത്തിന്റെ പരിജ്ഞാനം ലഭിച്ച ശേഷം നാം മനഃപൂർവ്വം പാപം ചെയ്താൽ പാപങ്ങൾക്കു വേണ്ടി ഇനി ഒരു യാഗവും ശേഷിക്കാതെ ന്യായവിധിക്കായി ഭയങ്കരമായൊരു പ്രതീക്ഷയും എതിരികളെ ദഹിപ്പിക്കാനുള്ള ക്രോധാഗ്നിയുമേയുള്ളൂ. മോശയുടെ ന്യായപ്രമാണം അനുസരിക്കാത്തവന് കരുണ കൂടാതെ 2-3 സാക്ഷികളുടെ വാമൊഴി കേട്ട് മരണശിക്ഷ കൽപ്പിക്കുന്നുവല്ലോ. ദൈവപുത്രനെ ചവിട്ടിക്കളയുകയും തന്നെ വിശുദ്ധീകരിച്ച നിയമരക്തത്തെ മലിനം എന്ന് നിരൂപിക്കുകയും കൃപയുടെ ആത്മാവിനെ നിന്ദിക്കുകയും ചെയ്തവൻ എത്ര കഠിനമേറിയ ശിക്ഷയ്ക്ക് പാത്രമാകും എന്ന് വിചാരിപ്പിൻ. പ്രതികാരം എനിക്കുള്ളത് ഞാൻ പകരം വീട്ടും എന്നും കർത്താവ് തന്റെ ജനത്തെ ന്യായം വിധിക്കും എന്ന് അരുളി ചെയ്തവനെ നാം അറിയുന്നുവല്ലോ. ജീവനുള്ള ദൈവത്തിന്റെ കയ്യിൽ വീഴുന്നത് ഭയങ്കരം. എന്നാൽ നിങ്ങൾ പ്രകാശനം ലഭിച്ച ശേഷം നിന്ദകളാലും പീഡകളാലും കൂത്തുകാഴ്ചയായി ഭവിച്ചും ആ വക അനുഭവിക്കുന്നവർക്ക് കൂട്ടാളികളായി തീർന്നും ഇങ്ങനെ കഷ്ടങ്ങളാൽ വളരെ പോരാട്ടം കഴിച്ച പൂർവകാലം ഓർത്തുകൊള്ളുവീൻ. തടവുകാരോട് നിങ്ങൾ സഹതാപം കാണിച്ചതല്ലാതെ സ്വർഗത്തിൽ നിലനിൽക്കുന്ന ഉത്തമ സമ്പത്ത് നിങ്ങൾക്കുണ്ട് എന്നറിഞ്ഞ് സമ്പത്തുകളുടെ അപഹാരവും സന്തോഷത്തോടെ സഹിച്ചുവല്ലോ. അതുകൊണ്ട് മഹാപ്രതിഫലമുള്ള നിങ്ങളുടെ ധൈര്യം തള്ളിക്കളയരുത്. ദൈവേഷ്ടം ചെയ്ത് വാഗ്ദത്തം പ്രാപിപ്പാൻ സഹിഷ്ണുത നിങ്ങൾക്കാവശ്യം. ഇനി എത്രയും അല്പകാലം കഴിഞ്ഞിട്ട് വരുവാനുള്ളവൻ വരും, താമസിക്കുകയുമില്ല. എന്നാൽ എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും, പിന്മാറുന്നുവെങ്കിൽ എന്റെ ഉള്ളത്തിന് അവനിൽ പ്രസാദമില്ല. നാമോ നാശത്തിലേക്ക് പിന്മാറുന്നവരുടെ കൂട്ടത്തിലല്ല, വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിലെത്രയാകുന്നു.
ദൈവ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഒരിക്കലൊരു വ്യക്തി പറഞ്ഞ ഉദാഹരണം ഞാൻ ഇന്നും മറന്നിട്ടില്ല. ഒരാൾ കൈക്കുമ്പിളിൽ കുറച്ച് വെള്ളവുമായി യാത്ര ചെയ്യുകയാണ്. വിരലുകളുടെ ഇടയിൽ കൂടി ജലം ചോർന്നു പോകുന്നത് താൻ അറിയുന്നില്ല. തന്നെ സംബന്ധിച്ചിടത്തോളം വിരലുകൾ ശക്തമായി കൂട്ടിപ്പിടിച്ചിരിക്കുകയാണ്. എന്നാൽ ഒരല്പം കഴിയുമ്പോൾ ഈ വിരലുകൾ ഇങ്ങനെ ഉറപ്പായി ചേർത്ത് പിടിച്ചിരിക്കുന്നെങ്കിലും ഈ കൈക്കുമ്പിളിൽ ഒരല്പം പോലും വെള്ളം കാണുകയും മതാനുഷ്ഠാനങ്ങളും ആത്മീയതയും റിലിജിയോസിറ്റി ആൻഡ് സ്പിരിച്വാലിറ്റി രണ്ട് വ്യത്യസ്തമായ പദങ്ങളാണ്. ആത്മീയത ഉള്ളിലെ ജീവശക്തിയാണ്, എന്നാൽ അനുഷ്ഠാനങ്ങൾ നാം പുറമേ ചെയ്യുന്നതാണ്. സ്നേഹവും സൽപ്രവൃത്തികളും ഇതുപോലെ തന്നെ രണ്ട് പദങ്ങളാണ്. രണ്ടും പ്രാധാന്യമർഹിക്കുന്നതാണ്. സഭായോഗങ്ങൾ ഉപേക്ഷയായി വിചാരിക്കരുത്. എന്നാൽ സഭായോഗങ്ങളിൽ ജീവ ഉറവിനെ പരസ്പരം പങ്കിടുന്ന സമയങ്ങളായിരിക്കും, ദൈവശക്തി അനുഭവിക്കുന്ന സമയങ്ങളായിരിക്കും. നേരത്തെ ചിന്തിച്ചതുപോലെ എബ്രായ വിശ്വാസികളുടെ സ്നേഹം തണുത്തുപോയി. യേശുവിനോട് മാത്രമല്ല, പരസ്പരവും അവരുടെ സ്നേഹം തണുത്തു. ആയതിനാൽ പരസ്പര സ്നേഹത്തിലും സൽപ്രവൃത്തിയിലും യേശുവിനോടുള്ള സ്നേഹത്തിലും മുതിർന്നു വരുവാൻ അവർക്ക് ആവശ്യമായിരിക്കും. അവർ ഏറെ ധൈര്യമുള്ളവരായിരുന്നു. എന്നാൽ കാലാന്തരത്തിൽ സഹിഷ്ണുത ഇല്ലാതിരുന്നതിനാൽ അതൊക്കെയും ചോർന്നുപോയി. എന്നാൽ അവർ മറന്നുപോയതോ അറിയാതെ ഇരിക്കുന്നതായ ഒരു കാര്യമുണ്ട്. അത് മറ്റൊന്നുമല്ല, ദൈവവറക്കായി ഒരു മഹാപ്രതിഫലം ഒരുക്കിയിരിക്കുന്നു. അഹരോൻ ഒരു ദിവസം ആളുകളുടെ സ്വർണം എല്ലാം വാങ്ങിയിട്ട് ഒരു കാളക്കുട്ടിയെ വാർത്തുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ യഹോവയായ ദൈവം ഈ അഹരോന് വേണ്ടി മില്യൺസ് വില മതിക്കുന്ന ഒരു വസ്ത്രം മോശയിൽ കൂടി ഡിസൈൻ ചെയ്തുകൊണ്ടിരിക്കുക. ഇത്ര വൈരുദ്ധ്യമുള്ള കാര്യമാണ്. പലപ്പോഴും നമ്മുടെ ജീവിതത്തിലും ഇങ്ങനെയാണ്. ദൈവം നമുക്ക് വേണ്ടി അതിശ്രേഷ്ഠമായത് എന്തോ ഒരുക്കിക്കൊണ്ടിരിക്കുമ്പോൾ നാം അതറിയാതെ പതറിപ്പോവുകയും ഇടറിപ്പോവുകയും പിന്മാറിപ്പോവുകയും ചെയ്യുന്ന അവസ്ഥകളുണ്ട്. വളരെ നാളുകൾ ജയിലിൽ കിടക്കുന്ന സ്നാപക യോഹന്നാൻ തന്റെ തടവറയിൽ കിടന്ന ഒരു ദിവസം യേശുവിനെ ഐശുവിന്റെ അടുക്കൽ തന്റെ ശിഷ്യന്മാരെ അയക്കുകയാണ്. വരുവാനുള്ളവൻ നീയാണോ? അത് ഞങ്ങൾ മറ്റൊരുവിനെ കാത്തിരിക്കുന്നു. യെശയ്യാ പ്രവചനത്തിലെ ഭാഗങ്ങൾ, മനുഷ്യപുത്രനെ കുറിച്ചുള്ള ഭാഗങ്ങൾ എടുത്തു സംസാരിച്ച ശേഷം യേശു പറയുന്നൊരു കാര്യമുണ്ട്, എന്നാൽ അവസാനത്തോളം എന്നിൽ ഇടറിപ്പോകാത്തവൻ ഭാഗ്യവാൻ. ദൈവവേദനയിൽ നീ കഷ്ടങ്ങളിൽ കൂടി നടന്നുകൊണ്ടിരിക്കുകയാണ്, വാസ്തവം നീ വേദനയിൽ കൂടി നടന്നുകൊണ്ടിരിക്കുകയായിരിക്കും, സത്യം. എന്നാൽ ദൈവം നിനക്ക് വേണ്ടി അതിഗംഭീരമായ ഒരു വരവേൽപ്പ്, അതിഗംഭീരമായ ഒരു വിടുതൽ, അതിശ്രേഷ്ഠമായ ഒരു ഉദ്ധാരണം, ദൈവം നിനക്ക് വേണ്ടി കരുതിയിരിക്കുകയാണ്. അതറിയാതെ നാം വലിയൊരു നഷ്ടത്തിൽ ചെന്ന് കലാശിക്കാതിരിക്കേണ്ടതിന് ഏറിയ ധൈര്യവും സഹിഷ്ണുതയും ഇന്ന് നമുക്ക് ആവശ്യമായിരിക്കും. ദൈവത്തിന് വേണ്ടി നിൽക്കുന്നവനെ മുദ്രയിടുന്ന ഒരു ദൈവത്തെ യെഹെസ്കേൽ പ്രവചനത്തിൽ നാം വായിക്കുന്നു. അവരെ കരുതുന്ന ദൈവം തന്റെ വാഗ്ദത്തങ്ങൾ നിവർത്തിക്കുക തന്നെ ചെയ്യും. എന്നാൽ മനുഷ്യപുത്രൻ വരുമ്പോൾ അവൻ വിശ്വാസം കണ്ടെത്തുമോ? അവൻ നമ്മെ കണ്ടെത്തുമോ? അവൻ നമ്മിൽ വിശ്വാസം കണ്ടെത്തുമോ? വചനങ്ങളാൽ കർത്താവ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.